ചൈനീസ് ദുരന്തനാടകത്തെ 5 ഇനങ്ങളായാണ് സു ഗുവറോങ് വിഭജിക്കുന്നത്. ഹീറോയിക് ട്രാജഡി, സോഷ്യൽ ട്രാജഡി, ലിറിക് ട്രാജഡി, ട്രാജഡി ഓഫ് പേഴ്സണാലിറ്റി, ട്രാജഡി ഓഫ് ഫേറ്റ് എന്നിങ്ങനെ 5 ഇനം ദുരന്തനാടകങ്ങളും ചൈനയിൽ എല്ലാ കാലഘട്ടങ്ങളിലും സഹവർത്തിച്ചു പോന്നിട്ടുണ്ട്. വർഗപരമോ വംശീയമോ ആയ പ്രശ്നങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞ കാലയളവുകളിലാണ് ഹീറോയിക് ട്രാജഡികൾ ചൈനയിൽ ധാരാളമായിട്ടുണ്ടായിട്ടുള്ളത്. ത്യാഗം ചെയ്യുന്ന വീരനായകന്മാരുടെ ചിത്രങ്ങളിലാണ് അവയെ ഹൃദയംഗമാക്കുന്നത്. സാമൂഹിക ദുരന്തനാടകങ്ങളിലെ നായകന്മാരാകട്ടെ പോരാടി ദുരന്തം കൈവീരിക്കുന്ന വീരന്മാരല്ല, അവർ സാധാരണക്കാരാണ്, ഇരയാകാൻ വിധിക്കപ്പെട്ടവർ. മുഖ്യപാത്രത്തിൻ്റെ മനസ്സിൽ നടക്കുന്ന സംഘർഷങ്ങളിലാണ് ലിറിക് ട്രാജഡി കേന്ദ്രീകൃതമാകുന്നത്. സ്വത ദുരന്ത നാടകം ശ്രദ്ധേയമാണ്. നായക കഥാപാത്രത്തിൻ്റെ തന്നെ ഒരു വൈകല്യമോ വൈകൃതമോ ആണവിടെ ദുരന്ത കാരണമാവുക. ആന്തരികമായ ഒരവശതയിൽ നിന്നും ദുരന്തം ഉരുത്തിരിയുന്നു. മാക്ബെത്തും ഒഥല്ലോയും രചിച്ച മഹാനായ ഷേക്സ്പിയർ സ്വത ദുരന്ത നാടകങ്ങളിലൂടെയാണ് ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപെടുത്തുന്നതെന്ന് ചൈനക്കാർ പറയും. ട്രാജഡി ഓഫ് ഫേറ്റ് വിധിവിശ്വാസത്തിൻ്റെ അധിഷ്ഠിതമാണ്. മർത്യത്തിന് മർത്യബോധാതീതമായ ഹേതുക്കളുണ്ട്. ഗ്രീക്ക് ദുരന്തനാടകങ്ങളോട് ഇക്കാര്യത്തിൽ ട്രാജഡി ഓഫ് ഫേറ്റിന് സാഹോദര്യമുണ്ടെന്ന് പറയാം. എങ്കിലും സാമൂഹികമായ തിന്മകളിൽ നിന്നാണ് ജീവിത ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെന്ന ധാരണയ്ക്കാണ് ചൈനയിൽ പ്രാമാണ്യം. ചൈനീസ് ദുരന്തനാടകങ്ങളും എപ്പോഴും മനുഷ്യതയെ സ്പർശിച്ചു നിൽക്കുന്നു. സൗന്ദര്യ വിചാരം. ചൈനീസ് നാടക സാഹിത്യത്തിൻ്റെ തനിമ ട്രാജി കോമഡിയിലാണ് ദർശിക്കേണ്ടത്. കഠിനവും മൃദുവുമായ സൗന്ദര്യങ്ങൾ അന്യോന്യപൂരകമായി അവയിൽ വർത്തിക്കുന്നു. കഠിനമൃദുല സൗന്ദര്യങ്ങളുടെ ചേർച്ചയിൽ നിന്നുണ്ടാകുന്ന തന്ത്രീലയമാണ് ചൈനീസ് ട്രാജി കോമഡി വ്യക്തമാക്കുന്നത്. പാശ്ചാത്യരെ സംബന്ധിച്ചിടത്തോളം ട്രാജഡിയുടെ സൗന്ദര്യാത്മകത ലക്ഷണം ഉദാത്തതയാണ്. കോമഡിയുടെ വില കുറഞ്ഞ നർമ്മത്തിന് എതിരായ ഒന്നാണ് ട്രാജഡിയുടെ ഉദാത്ത ഗൗരവം. ചൈനീസ് ദുരന്ത നാടകങ്ങളിൽ ഉദാത്തത തീർച്ചയായുമുണ്ട്. പക്ഷേ അതുമാത്രമല്ല ഉള്ളത്. പേജ് 404. സാമൂഹികമായ ഉള്ളടക്കത്തോളം കൂടിയ ഉദാത്തതയിലാണ് ചൈനീസ് ട്രാജഡികൾ പ്രതിഷ്ഠിതമായിരിക്കുന്നത്. ഈഡിപ്പസ് രാജാവിൻ്റെ ഉദാത്ത സൗത്വം സ്വകാര്യമായ ദൗരാന്തിക അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് നമുക്കറിയാം. ആ സ്വകാര്യത എല്ലാ മനുഷ്യൻ്റെയും സ്വകാര്യതയാണ് താനും. പക്ഷേ ചൈനീസ് നാടകം സ്പഷ്ടമായി തന്നെ സമൂഹമെന്ന അനുഭവരാശിയെ ആശ്ലേഷിക്കുന്നു. ദ ഓഫൻ ഓഫ് ദ സാവോ ഫാമിലി എന്ന നാടകം നോക്കൂ. ചെയിങ് എന്ന പാത്രം സ്വന്തം കുട്ടിയുടെ ജീവൻ വില നിൽക്കുന്നത് അവിടെ നാം കാണും. അതെന്തിനു വേണ്ടിയാണ്? സ്ഥലത്തെ എല്ലാ കുഞ്ഞുങ്ങളെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി. ചൈനീസ് നാടകത്തിൽ ദൃശ്യമാകുന്ന ഉദാത്തതയ്ക്ക് ഒരു സാമൂഹിക മുഖമുണ്ടെന്നുള്ള ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ചൈനീസ് ട്രാജഡിയിലാണ് ഈ ഉദാത്ത സൗന്ദര്യത്തെ കഠിന സൗന്ദര്യമെന്ന് വിളിക്കാവുന്നത്. ഈ അംശം ഉദാത്ത ഭാഷയിലാണ് നാടകീകരിക്കപ്പെടുന്നത്. മൃദുല സൗന്ദര്യമാകട്ടെ സൗമ്യമായ ആകർഷകത്വമാണ്. അതിൽ സ്ത്രൈണവുമായ ഭംഗികളാണുള്ളത്. അത് നമ്മുടെ സൗമ്യ വികാര മണ്ഡലത്തോട് സംവദിക്കുന്ന സൗന്ദര്യമാണ്. വ്യഥയുടെ ഒരംശം കൂടി കലരുന്നതോടെ അതിൽ ദുരന്താവബോധം നിറയുന്നു. യാങ് യിൻ സങ്കല്പനത്തിൻ്റെ മതപരമായ അർത്ഥം അവിടെ സ്പഷ്ടമാക്കേണ്ടതുണ്ട്. താവോ മതത്തിൻ്റെ ചിഹ്നത്തിൽ രണ്ടർത്ഥങ്ങളോടാണ് യാങ് യിൻ എന്നിവ. മത്സ്യാകൃതിയിലുള്ള രണ്ടർത്ഥങ്ങളോട് കൂടിയ ഒരു വൃത്തമാണ് പ്രസ്തുത ചിഹ്നം. ഒരർത്ഥം കറുപ്പും മറ്റേ അർത്ഥം വെളുപ്പുമാണ്. യിൻ കറുപ്പ്, യാങ് വെളുപ്പ്. യിൻ സ്ത്രീത്വത്തിനും യാങ് പുരുഷത്വത്തിനുമാണ് പ്രതിനിധീഭവിക്കുന്നത്. യിന്നിൽ തമസും രാത്രിയിൽ ഭൂമിയും മയക്കവും പ്രതീകൃതമാക്കുന്നുണ്ട്. യാങ്ങിൽ പ്രകാശവും പകലും സ്വർഗവും ഉണർച്ചയും പ്രകൃതി വൃതമാക്കുന്നുണ്ട്. ഭാരതിയുടെ അർത്ഥ നാരീശ്വര സങ്കല്പനം പോലെയാണ് ഒരു പൂർണ്ണ പ്രതിപാദമാണ് പ്രസ്തുത താവോ ചിഹ്നം. നാടക സൗന്ദര്യത്തെ പൗരുഷവും സ്ത്രൈണതവും ഇണചേർന്ന് കിടക്കുന്ന പൂർണ്ണതയാണ് ലയമാണ് ചൈനക്കാർ കാണുന്നത്. മിക്ക ചൈനീസ് തുടർന്ന നാടകങ്ങളിലും നായകത്വം സ്ത്രീ സ്ത്രീപാത്രത്തിനാണെന്ന് കാണാം. ഭർത്താവിൻ്റെയും മതത്തിൻ്റെയും ഒക്കെ അധികാരശക്തിയാൽ ദുരന്തത്തിലേക്ക് തള്ളിയെടുക്കപ്പെടുന്ന സ്ത്രീയുടെ കഥ തീർത്തും സാമൂഹികം തന്നെ. ഇത്തരം കഥനകഥകളിൽ നിന്ന് ഭീതി എന്ന വികാരം ഉത്പന്നമാകേണ്ടതില്ല. ഭീതി ദുരന്തനാടകത്തിൻ്റെ ഒരവശ്യ ഘടകമാണെന്ന അരിസ്റ്റോട്ടിലിയൻ സിദ്ധാന്തം ചൈനീസ് ട്രാജഡികളിൽ തിരസ്കൃതമാകുന്നു. സ്ത്രീ പാത്രത്തിൻ്റെ നന്മയിലും വ്യഥയിൽ നിന്നുമാണ് യിൻ എന്ന വിശേഷണ അർഹമായ സൗന്ദര്യാനുഭവം ജനിക്കുന്നത്. എന്നിരിക്കലും സ്ത്രീ പൂർണ്ണമായും കീഴ്പ്പെടുന്ന ചിത്രമല്ല ചൈനീസ് നാടകങ്ങളിൽ പൊതുവെ ദൃശ്യമാകുന്നത്. കണ്ണിയിൽ നിന്നുകൊണ്ട് പ്രതിരോധ ശ്രമത്തിലേക്ക് ഏർപ്പെടുന്ന ദുരന്ത നായകന്മാരെ പോലെയാണ് ചൈനീസ് ട്രാജഡികളിൽ സാമാന്യനെ കാണുക. പേജ് 405. പ്രതിരോധ ശ്രമത്തിൽ അന്തർഭൂതമാകുന്ന ഊർജം അഥവാ വീര്യം യാങ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പൗരുഷത്തിൻ്റെ ലാവണ്യം ട്രാജഡി നൽകുന്നു. തന്ത്രിലയമാണെന്ന് സൗന്ദര്യമെന്ന ധാരണയിൽ പ്രതിഷ്ഠിതമാണ് ചൈനീസ് തുറന്ന നാടകകല. അതുകൊണ്ടാണ് ട്രാജി കോമഡിക്ക് ചൈനയിൽ പ്രാധാന്യം ലഭിച്ചത്. ട്രാജഡിയുടെയും കോമഡിയുടെയും സമ്മിശ്രണം തന്ത്രിലയം സൃഷ്ടിക്കുന്നു. വൈരുദ്ധ്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിക്കുകയും ഏകീഭവിക്കുകയും പൂരിപ്പിക്കുകയും ചെയ്യുന്ന ട്രാജി കോമഡിയിൽ കോമിക് രംഗങ്ങൾ ദൗരാന്തിക അന്തരീക്ഷത്തിൽ അവയുണ്ടാക്കും. പ്രേക്ഷകനെ വ്യാകുലതകൾ അടിപ്പെടുത്താനും വൈകാരികമായ ഒരു സന്തുലനത്തിൽ എത്തിക്കും. മിക്കവാറും എല്ലാ നായക കഥാപാത്രങ്ങളും ദൗര്യന്തമൂർദ്ധനത്തിൽ മരിക്കുകയാണ് ചൈനീസ് ട്രാജഡി പതിവ്. പക്ഷേ നാടകക്രിയ അവിടെ അവസാനിക്കാതെ സാന്ത്വനം പകരുന്ന ഒരു കൊച്ചു സന്തോഷത്തിൽ പര്യവസാനിക്കും. മൃതജന്യമായ സുഖത്തിൻ്റെ ആധിക്യം കുറയ്ക്കാനാണ് ഇപ്പറഞ്ഞ സന്തുഷ്ട പര്യവസാനം നിർബന്ധിക്കുന്നത്. ആ പര്യവസാനം ഏറെക്കുറെ പ്രതീകാത്മകമായിരിക്കുമെന്നതാണ് മറ്റൊരു സവിശേഷത. സു ഇനാക്കിയിലെ അവസാന രംഗം ഉദാഹരണം. അവിടെ ചിത്രശലഭങ്ങളുടെ ലാസ്യമാണ് നിബന്ധിച്ചിരിക്കുന്നത്. ഒരു പ്രാചീന ചൈനീസ് നാടക വിമർശകൻ ഇങ്ങനെ എഴുതി: ഇൻ സോങ് വൺ സീസ് ടിയേഴ്സ് ഇൻ ലാഫ്റ്റർ. ഒപ്പം ഇങ്ങനെയും: ദ ഗ്രീഫ് ഓഫ് ലാഫ്റ്റർ ഈസ് ഡീപ്പർ ദാൻ വീപ്പിംഗ് വെൻ വൺ ലവ്സ് ബിക്കംസ് വൺ കനോട്ട് വീപ്പ്. കോമഡിയുടെ ചട്ടക്കൂടിനുള്ളിൽ ദൗരാന്തികമായ ഉള്ളടക്കം പകർന്നു തരുന്ന നാടകങ്ങളും ചൈനയിൽ ഉണ്ടായിട്ടുണ്ട്. സു വി എഴുതിയ ടു വുമൺ സ്കോളേഴ്സ് എന്ന നാടകം ഉദാഹരണം. ട്രാജഡിയുടെ ആവിഷ്കരണത്തിനുള്ള ശക്തമായ ഒരു ഉപാധിയാണ് കോമഡി എന്ന കാഴ്ചപ്പാട് ചൈനക്കാർക്കുണ്ട്. സദാചാരത്തിൻ്റെ സൗന്ദര്യത്തിലും അവർ വിശ്വസിക്കുന്നുണ്ട്. നൈതികമായ ഒരു പ്രേരണ ഏതൊരു ചൈനീസ് ദുരന്തനാടകത്തിലും അന്തർധാരമായി വർത്തിക്കുന്നുണ്ടാവും. ശിവവും സുന്ദരവും ചൈനീസ് നാടകത്തിൽ അന്യോന്യശ്ലിഷ്ടമാണ്. ദ കണ്ടന്റ് ഓഫ് ട്രാജഡി ഈസ് ദ ഗ്രേറ്റ് വേൾഡ് ഓഫ് ദ ഇത്തിക്കൽ ഫിനോമന എന്ന് ബലിൻസ്കി പറഞ്ഞിട്ടുണ്ടല്ലോ. ചൈനീസ് നാടകങ്ങൾ ഈ തത്വത്തെ സ്വാഹരണം സമർത്ഥിക്കുന്നു. പേജ് 405 68 ശ്രീ അരവിന്ദന്റെ കാവ്യദർശനം. സംസ്കൃത സാഹിത്യ ചിന്തയുടെ പ്രഭാവം വിസ്മയകരമാണെന്ന് പറയണം. സാഹിത്യമീമാംസയുടെ മേഖലയിൽ ആധുനിക ഭാരതം ഏറെക്കുറെ വട്ടപൂജ്യമായി അവശേഷിക്കുന്നതിന് കാരണം ഇതാകുന്നു. സംഗത വിദാദർശനമാകട്ടെ തമിഴകത്തിൻ്റെ നാല് തിരുകളിലുള്ളിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഉണ്ടായത്. രസം, അലങ്കാരം മുതലായ വിഷയങ്ങളിൽ ദ്രാവിഡ സാഹിത്യ ദർശനം സംസ്കൃതത്തോടാണെന്ന് മിക്കവാറും കടപ്പെട്ടിരിക്കുന്നത്. സംസ്കൃത സാഹിത്യത്തിൽ കലാചിന്തയല്ലാതെ കലാവിമർശനമെന്ന് വിശേഷണം അർഹിക്കുന്ന യാതൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നേരത്തെ നാം സൂചിപ്പിച്ചതല്ലോ. പേജ് 406. ആ വഴിക്കുള്ള സഫലമായ ചില യജ്ഞങ്ങൾ മാത്രമാണ് പിൽക്കാലത്ത് ഭാരതത്തിലെ പ്രാദേശിക ഭാഷകളിൽ ഉണ്ടായത്. ആ നിരക്കവ പരിഗണനാർഹങ്ങളുണ്ട്. എന്നിരിക്കലും മൗലികമായ കാവ്യദർശനങ്ങളുടെ ഉറവ പാടേ വറ്റിപ്പോവുകയാണ് ഉണ്ടായത്. ഭാരതീയമോ അഭാരതീയമോ ആയ സാഹിത്യ ദർശനങ്ങളുടെ കൈത്താങ്ങിൽ നിന്ന് കൊണ്ടുള്ള ഗ്രന്ഥവിചാരണങ്ങൾ മാത്രമാണ് ആധുനിക ഭാരതീയ വിമർശം. എങ്കിലും അങ്ങിങ്ങായി ചില പ്രകാശ ചുങ്കരങ്ങൾ തിളങ്ങാതെയും ഉണ്ടായിരിക്കുന്നില്ല. അവയിലൊന്നാണ് മഹർഷി അരവിന്ദന്റെ സാഹിത്യ ദർശനം. ഭാവി കവിത എന്ന ഗ്രന്ഥത്തിലാണ് ശ്രീ അരവിന്ദന്റെ സാഹിത്യ ദർശനം നാം വായിക്കുന്നത്. സാഹിത്യം എന്താണെന്ന് ശ്രീ അരവിന്ദൻ മനസ്സിലാക്കുന്നത് വേദോപനിഷത്തുകളിൽ നിന്നുമാണ്. സംസ്കൃത സാഹിത്യ മീമാംസയും അദ്ദേഹത്തിന് തുണയ്ക്ക് എത്തുന്നുണ്ട്. സ്വാധീനങ്ങൾ ഉണ്ടെന്നിരിക്കലും അരവിന്ദസ്വരം വെറുമൊരു മറ്റൊലിയായി തീരുന്നില്ല. അതിന് അതിൻ്റെതായ മൗലികത്വം അവകാശപ്പെടാൻ കഴിയുമെന്ന് നിശ്ചയം. കവിത ദർശനത്തിൻ്റെ ആവിഷ്കാരമാണെന്ന് അരവിന്ദൻ വിശ്വസിക്കുന്നു. തീർച്ചയായും സംസ്കൃത സാഹിത്യ മീമാംസകരിൽ നിന്ന് നേരിട്ട് പഠിക്കാവുന്ന ഒരു വിശ്വാസമാണത്. പക്ഷേ അരവിന്ദൻ അവിടെ തന്നെ നിൽക്കുകയല്ല. കവിയുടെ ദർശനത്തെ അദ്ദേഹം രണ്ടായി തരംതിരിക്കുന്നു. ആത്മദർശനവും ലോകദർശനവും ആണവ. അവയുടെ ആവിഷ്കരണത്തിലാണ് കവി ശ്രദ്ധിക്കുക, അല്ലാതെ അവയുടെ ദൈക്ഷണിക വിശകലനത്തിലല്ല. അതുകൊണ്ടാണ് അയാൾ ഒരു കവിയായി തീരുന്നത്. ആവിഷ്കരണത്തെ സംബന്ധിച്ച ആലോചന രൂപത്തെ സംബന്ധിച്ച ആലോചന തന്നെ. അങ്ങനെ സ്വാഭാവികമായും ശ്രീ അരവിന്ദൻ രൂപചർച്ചയിലേക്ക് കടന്നു ചെല്ലുന്നു. കാവ്യബാഹ്യമോ യാന്ത്രികമോ ആയ യാതൊരു നിയമത്തിലും അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല രൂപം. കവിത സ്വയം അതിൻ്റെ രൂപം നിശ്ചയിക്കുന്നു.